ലോകമെമ്പാടും ഈ സമയത്ത് ഞങ്ങളെ വീക്ഷിക്കുന്നവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പല മീഡിയത്തിലൂടെ നിങ്ങളുടെ അടുക്കൽ വരുവാൻ, നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവ് ഒരുക്കുന്ന അവസരങ്ങൾക്കായിട്ട് യേശുവിന് നന്ദി പറയുന്നു. ഇന്റർനെറ്റിലൂടെ ഈ ശുശ്രൂഷ വീക്ഷിക്കുന്നവരും ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷ വീക്ഷിക്കുന്നവരും പാലായിൽ തിങ്കളാഴ്ച തോറും നടക്കുന്ന ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പത്രോസിലേക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ വാക്യങ്ങളാണല്ലോ നാം തുടർമാനമായിട്ട് ചിന്തിച്ചു വരുന്നത്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത കൂടെ ഈ രണ്ടാം ലേഖനത്തിൽ നിന്ന് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. പത്രോസിലേക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ രണ്ടാം വാക്യവും അതുപോലെ തന്നെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യവും നമ്മളൊന്ന് വായിക്കുവാനായിട്ട് പോവുകയാണ്. പത്രോസിലേക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ 1-ാം വാക്യവും അതുപോലെ തന്നെ 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യവും. ഞാൻ ആദ്യം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുകയാണ്. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും
പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ.
സോ ഇവിടെ ഈ ലേഖനം തുടങ്ങുന്നത് തന്നെ പരിജ്ഞാനത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഇനി ഈ ലേഖനത്തിലെ ഏറ്റവും അവസാനത്തെ വാക്യമാണ് 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, അതുകൂടെ ഒന്ന് വായിച്ചാട്ടെ. കൃപയിലും
നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ
പരിജ്ഞാനത്തിലും വളരുവീൻ. സോ ഈ ലേഖനത്തെ പരിജ്ഞാനത്തിൽ വളരുക അല്ലെങ്കിൽ പരിജ്ഞാനം പ്രാപിക്കുക എന്നൊരാശയത്തിൽ നിങ്ങളെ ഇത് മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്താണ് ഈ പരിജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം? അറിവ് അഥവാ ജ്ഞാനം. ഡിനാസ്കോ എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡിനാസ്കോ എന്ന പദം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പ്രായോഗിക അറിവിനോട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്, പ്രാക്ടിക്കൽ നോളജ്. നോളജ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് തിയററ്റിക്കൽ നോളജ് ഉണ്ട്, രണ്ട് പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. തിയററ്റിക്കൽ നോളജാണ് ഭൗതികമായ ജ്ഞാനങ്ങളുടെ സിദ്ധാന്തപരമായ ജ്ഞാനം. അങ്ങനെ പറയുമ്പോൾ കൂടുതലത് മനസ്സിലാവും. അതിനെക്കുറിച്ച് സിദ്ധാന്തപരമായ അറിവുണ്ട്, പക്ഷെ പ്രായോഗികതയില്ല. പുസ്തകത്തിലെ പശു പുല്ല് തിന്നിയാലെന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ അതിനെക്കുറിച്ച് എനിക്ക് അറിവുണ്ട്, പക്ഷെ അത് ചെയ്തുകൊണ്ടുള്ള അറിവും അതിനെക്കുറിച്ച് വായിച്ചുള്ള അറിവും രണ്ടും രണ്ടാണ്. ഓക്കെ, ഇപ്പം സ്വിമ്മിങ്ങിൻ്റെ അല്ലെങ്കിൽ നീന്തുക എന്നുള്ളതിൻ്റെ ഞാൻ അതിന് ഉദാഹരണം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറയുന്നു. നീന്തുക എന്ന് പറയുന്നതിൻ്റെ ക്രിയ ചെയ്യുന്ന ഒരു വ്യക്തി ചെയ്യുന്നതെല്ലാം നിങ്ങളെ വേണേൽ പഠിപ്പിക്കാം. വലത്തെ കൈ മുമ്പിലേക്ക് അടിക്കുക, ഇടത്തെ കൈ മുമ്പിലേക്ക് അടിക്കുക, കാല് വെള്ളത്തിൽ അടിക്കുക, ശരീരം പൊങ്ങിക്കിടക്കാൻ ശ്രമിക്കുക, മുമ്പിലേക്ക് ആയുക, അതിനനുസരിച്ച് തള്ളുക, ശരി തന്നെയായി പറഞ്ഞതെല്ലാം. ഇദ്ദേഹം അങ്ങനെ ചെയ്തിട്ടാണ് നീന്തുന്നത്. പക്ഷെ നീന്തറിയത്തില്ലാത്ത ഒരാൾ ഈ പറഞ്ഞ തിയറി എല്ലാം കൂടെ കേട്ട് വലിയ ആഴമുള്ളൊരു കുളത്തിലോട്ട് എടുത്തു ചാടി എന്നായിരിക്കും അവസ്ഥ? നിങ്ങൾക്കറിയാൻ പറ്റും എന്തായിരിക്കും അവസ്ഥ. തിയറി അറിയാൻ മേലാഞ്ഞിട്ടല്ല, എന്താ അത്? ആ അറിവ് എന്തറിവല്ല, പ്രാക്ടിക്കലായ അറിവല്ല, പ്രായോഗിക ജ്ഞാനമല്ല. പ്രായോഗിക ജ്ഞാനവും അല്ലെങ്കിൽ പ്രായോഗിക ജ്ഞാനവും സിദ്ധാന്തപരമായ ജ്ഞാനവും രണ്ടും രണ്ടാണ്. സിദ്ധാന്തപരമായ ജ്ഞാനത്തിൽ തെറ്റില്ല, എന്നാൽ പ്രായോഗികത ഇല്ല എങ്കിൽ ഈ സിദ്ധാന്തപരമായ ജ്ഞാനത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇവിടെ പത്രോസ്ലിഹ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കേണ്ടത് ആ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് ഉപയോഗിച്ചിരിക്കുന്നിടത്തെല്ലാം പ്രായോഗിക ജ്ഞാനം എന്നുള്ളത് ആശയമാണ്. കുറച്ചുകൂടി അതൊന്ന് വ്യക്തമാക്കാൻ ഞാൻ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശുവിൽ നിങ്ങൾ ആരാണെന്നുള്ളതിനെക്കുറിച്ചുള്ള സിദ്ധാന്തപരമായ അറിവല്ല, പ്രായോഗികമായ അറിവിൽ നിങ്ങൾ വളരുക എന്ന ആശയമാണ് ഇവിടെ ഈ പരിജ്ഞാനം എന്ന പദം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലേഖനത്തിൽ നിന്ന് മാത്രം ഞാൻ ഈ പരിജ്ഞാനം എന്ന പദത്തെ എടുത്തുനിന്ന് സംസാരിച്ചാൽ 1:3 വാക്യം നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ട്. നമ്മൾ തൻ്റെ മഹത്വത്താലും തൻ്റെ വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും
നമുക്ക്
ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. 1:5 നോക്കി, അത് നിമിത്തം തന്നെ ഞാൻ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയവും സ്ഥിരതയും പോണ്ട്. 8-ാം വാക്യം തന്നെ, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കയില്ല. നിഷ്ഫലന്മാരും ഉത്സാഹമില്ലാത്തവരും ആകാൻ കാരണമെന്ന് പത്രോസ്ലിഹ 2-ാം അധ്യായത്തിലും 1:8 വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? പരിജ്ഞാനമില്ലായകയാലാണ്, അല്ലെങ്കിൽ തിരിച്ചറിവില്ലാഞ്ഞിട്ടാണ്. സിദ്ധാന്തപരമായ ജ്ഞാനമില്ല എന്നല്ല അവിടെ പറയുന്നതിൻ്റെ അർത്ഥം. സിദ്ധാന്തപരമായ ജ്ഞാനമുണ്ട്, തിയററ്റിക്കൽ നോളജുണ്ട്, പക്ഷെ ഈ തിയററ്റിക്കൽ നോളജ് ഒന്നും പ്രാക്ടിക്കൽ ആയിട്ടില്ല, പ്രായോഗിക പരിജ്ഞാനത്തിലേക്ക് എത്തിയിട്ടില്ല. പുസ്തകത്തിലെ പശുവാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്. ആ പടം കൊണ്ട് ഒരു ഗുണമുണ്ടാകുകയല്ല, എന്നാൽ അതിനെ എപ്പോ ഒരു ജീവിയായി നിങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോ അതുമായിട്ട് അടുത്തിടപെടാൻ തുടങ്ങുന്നു, അപ്പോഴാണ് ഇതിനകത്തുള്ള പ്രായോഗിക വശങ്ങൾ വ്യക്തമാകുന്നത്, മനസ്സിലാകുന്നത്, മനസ്സിലാക്കിപ്പിക്കുന്നത്. ഇവിടെ നമുക്കുണ്ടാകേണ്ടത് യേശുവിനെ കുറിച്ചുള്ള അറിവ് അത് കേവലം ഒരു അറിവാണ്. 2015 വർഷങ്ങൾക്ക് മുമ്പ് നസ്രത്തിൽ യേശു എന്ന് പറഞ്ഞ ഒരു നസ്രയൻ എന്ന് പേർ വിളിച്ച ഒരാൾ ജനിച്ചു. നല്ല കാര്യമാണ്, അറിവാ അല്ലേ? വിശുദ്ധ മറിയാമിൽ അവിടുന്ന് ആരംഭിച്ചു, അറിവ് നല്ല കാര്യമാ അല്ലേ? അവിടുന്ന് അപ്പൻ തച്ചനായിരുന്നു, തച്ചൻ്റെ ജോലിയായിരുന്ന തച്ചക്കൊച്ചൻ എന്ന് ആ നാട്ടിൽ അറിയപ്പെട്ടു. ഇതെല്ലാം അറിവാ അല്ലേ? ഇത് ഈ അറിവിന് വേണ്ടി ആരും ബൈബിൾ വായിക്കേണ്ട ആവശ്യമില്ല. വേൾഡ് എൻസൈക്ലോപീഡിയോ അല്ലെങ്കിൽ ഗൂഗിളോ ഒക്കെ എടുത്ത് ജീസസ് എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്താൽ യേശുവിനെ സംബന്ധിക്കുന്ന കുറേ അറിവുകൾ അവിടെ കിട്ടും. വെർജിൻ ബർത്താണ്, മറിയയിൽ നിന്ന് കന്യകയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്, യോസഫ് എന്ന് പറയുന്ന ആളായിരുന്നു വളർത്ത് അപ്പൻ എന്നറിയപ്പെട്ടിരുന്നത്, അതുപോലെ തന്നെ കുറേ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാനായിലെ കല്യാണ നാളിൽ വീഞ്ഞുണ്ടാക്കിയതാണ് ഏറ്റവും ആദ്യത്തെ അത്ഭുതം. ഇങ്ങനെ പല അത്ഭുതങ്ങളൊക്കെ അവിടുന്ന്, കുരുടൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ട്, ചെകിടൻ്റെ ചെവി തുറന്നിട്ടുണ്ട്, ഊമനെ സംസാരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള അറിവിന് വേണ്ടി ആരും ബൈബിള് നോക്കേണ്ട ആവശ്യമില്ല. ഈ അറിവുകളെല്ലാം ബൈബിളിന് പുറത്തുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്ന ചിന്ത. ഈ അറിവുകൾക്ക് ആരും ബൈബിളിൽ അന്വേഷിക്കേണ്ട കാര്യമൊന്നും ില്ല. ഈ അറിവുകളെല്ലാം ബൈബിളിന് പുറത്തുമുണ്ട്. ബൈബിളിന് പുറത്ത് നിന്നാൽ തന്നെ ഈ അറിവുകളെല്ലാം അറിയാൻ കഴിയുന്നതുമാണ്. ആ അറിവിന്റെ പുസ്തകങ്ങൾ അനേകവും ഉണ്ട്. നിങ്ങൾക്കൊരു മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സെർച്ച് ചെയ്താൽ ജീസസിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം അറിവാണ്, പക്ഷെ ഈ അറിവുകളൊന്നും പ്രായോഗികമല്ല. മറ്റൊരാശയത്തിൽ പറഞ്ഞ നസ്രത്തിലൂടെ നടന്ന യേശുവിനെ അറിയാൻ എനിക്ക് ബൈബിളോ അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള അറിവോ ഒക്കെ ഉണ്ടായാൽ മതി. പക്ഷെ എൻ്റെ ഉള്ളിൽ വാഴുന്ന യേശു, എന്റെ ഉള്ളിലിരിക്കുന്ന യേശു, എന്നെ നടത്തുന്ന കർത്താവ് എന്ന് പറയുമ്പം അതിനകത്ത് കേവലം ഒരു സിദ്ധാന്തപരമായ ജ്ഞാനത്തിനപ്പുറത്ത് എന്താണത്? പ്രായോഗികമായ അറിവാണ്. ചേർന്നൊന്ന് പറഞ്ഞ പ്രായോഗികമായ അറിവാണ്. ഇങ്ങനെയുള്ള പ്രായോഗികമായ അറിവിനെയാണ് പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ വിശേഷിപ്പിക്കുമ്പം പരിജ്ഞാനം, പരിജ്ഞാനം, പരിജ്ഞാനം എന്ന പദം കൊണ്ട് അർത്ഥമാകുന്നത്. ഇവിടെ പത്രോസ് പറയുമ്പോൾ പറയുന്നു, നിങ്ങളുടെ ഉത്സാഹക്കുറവിന് കാരണം പരിജ്ഞാനമില്ലായ്മയാണ്, നിങ്ങൾ നിഷ്ഫലരാകാൻ കാര്യം പരിജ്ഞാനമില്ലായകയാലാണ്. ഇനി പത്രോസ് ലീഗയുടെ ലേഖനത്തിൻ്റെ പുറത്തുപോയി വിഷയത്തെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒന്ന് പഠിച്ചാൽ എൻ്റെ ജനം നശിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയോ? പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിക്കുന്നുവെന്ന വചനം പറഞ്ഞു. പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിക്കുന്നുവെന്ന വചനം പറഞ്ഞു. സോ ജനത്തിൻ്റെ നാശത്തിന് കാരണം പോലും പരിജ്ഞാനമില്ലായ്മയായിരുന്നു. ജനത്തെ തകർത്തുകൊണ്ടിരുന്നത് പോലും പരിജ്ഞാനമില്ലായ്മയായിരുന്നു എന്ന വചനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ പത്രോസ് ലീഗ പറയുന്ന ആ വാക്യം നമുക്ക് ഒന്നുകൂടെ ഒന്ന് എടുക്കാം. 1 എട്ടാമത്തെ വാക്യം, ഇവ നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നു എങ്കിൽ നിങ്ങൾ
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച്
ഉത്സാഹമില്ലാത്തവരും
നിഷ്ഫലന്മാരുമായിരിക്കേണ്ടോ?
കർത്താവായ യേശു ക്രിസ്തുവിലുള്ള പരിജ്ഞാനം സംബന്ധിച്ച് നിങ്ങൾ ഇവയിൽ വർദ്ധിച്ചു വരുന്നുവെങ്കിൽ, മേളി പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാ? സഹോദര പ്രീതി, ആറാം വാക്യം വരെ വായിച്ചു,
പരിജ്ഞാനത്തോടും ഇന്ദ്രിയ ജയത്തോടും,
അഞ്ചാം വാക്യം വരെ വായിച്ചു, അത് നിമിത്തം തന്നെ സകല ഉത്സാഹവും കഴിച്ച്
നിങ്ങളുടെ
വിശ്വാസത്തോട് വീര്യവും,
വീര്യത്തോട്
പരിജ്ഞാനവും,
പരിജ്ഞാനത്തോട്
ഇന്ദ്രിയ ജയവും,
ഇന്ദ്രിയ ജയത്തോട്
സ്ഥിരതയും,
സ്ഥിരതയോട് ഭക്തിയും,
ഭക്തിയും
ഭക്തിയോട്
സഹോദര പ്രീതിയും,
സഹോദര പ്രിയോട് പ്രീതിയോട് സ്നേഹവും,
സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ.
ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു,
നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ
നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ,
ഇവ ചുമ്മാ ഉണ്ടാകത്തില്ല. മേളി പറഞ്ഞ ഏഴെട്ട് കാര്യങ്ങൾ മേളി പറഞ്ഞു കഴിഞ്ഞു. വേണേ ഒന്നോടൊന്ന് പെട്ടെന്ന് ഒന്ന് തൊട്ടോനെ ആ വാക്യങ്ങൾ.
അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്,
ഉത്സാഹം ഒന്നാമത്തത് ഉത്സാഹം, പിന്നെ
നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും,
വീര്യമുള്ള വിശ്വാസം, പിന്നെ
വീര്യത്തോട് പരിജ്ഞാനവും,
പരിജ്ഞാനം, പിന്നെ
പരിജ്ഞാനത്തോട്
ഇന്ദ്രിയ ജയം, പിന്നെ
ഇന്ദ്രിയ ജയത്തോട് സ്ഥിരതയും,
സ്ഥിരത, പിന്നെ
സ്ഥിരതയോട് ഭക്തിയും,
ഭക്തി
ഭക്തിയോട് സഹോദര പ്രീതി,
സഹോദര പ്രീതി
സഹോദര പ്രീതിയോട് സ്നേഹവും,
സ്നേഹം
കൂട്ടിക്കൊള്ളുവിൻ.
എട്ട് കാര്യം ഇവിടെ പറഞ്ഞിട്ട് പറയുക, എട്ട് കാര്യം ഉണ്ടാകുന്നത് ഒറ്റ ഉറവിടത്തിൽ നിന്നാണ്. ഏതൊരുടത്തി ഉറവിടത്താണെന്നറിയോ?
നമ്മുടെ
കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം സംബന്ധിച്ച്
ഉത്സാഹമില്ലാത്തവരും.
അപ്പൊ കണ്ടോ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എട്ട് കാര്യമാണ് മേളി പറഞ്ഞേ. നിങ്ങൾ നിഷ്ഫലരാകുകയില്ല, നിങ്ങൾ ഇന്ദ്രിയ ജയമുള്ളവരായി മാറും. ഇപ്പൊ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എത്രത്തോളം വളരുന്നു അതിനനുസരിച്ച് കർത്താവ് നിങ്ങളിൽ ആധിപത്യം ആരംഭിച്ച് ഭരണം തുടങ്ങുകയാണ്. അതാ വാക്യത്തിന്റെ അർത്ഥം. അറിയും തോറും അറിഞ്ഞറിഞ്ഞറിഞ്ഞ് അവിടുത്തെ ഭരണം എൻ്റെ മേൽ ഞാൻ അനുവദിക്കുക. ആ അനുവദിക്കും തോറുമാണ് പ്രായോഗിക ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ദൈവം എത്ര നല്ലവനാ. എൻ്റെ ഇന്ദ്രിയത്തെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിനെ പോലും എൻ്റെ ഉള്ളിൽ വന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവകൃപയെ ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ. ഇത് വേറൊന്നുമല്ല, എന്നിൽ വന്ന കർത്താവിൻ്റെ മഹത്വമാണ്. കരമടിച്ചുകൊണ്ട് ഒന്ന് യേശുവിൻ്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇവ വർദ്ധിച്ചു വന്നാൽ, ഹല്ലേലൂയ, യേശുവിനെ കുറിച്ചുള്ള അറിവിലാണ് ഇവ വർദ്ധിക്കുന്നത്, പരിജ്ഞാനത്തിലാണ് ഇവ വർദ്ധിക്കുന്നത്. ഇവ വർദ്ധിച്ചു വന്നാൽ നിങ്ങൾ ഉത്സാഹമില്ലാത്തവരും മടുപ്പുള്ളവരും പിന്നെ നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. വചനം ഉറപ്പ് തരികയാണ്. അപ്പം ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലരുമായിട്ട് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് എന്താ ഇല്ലാത്ത ഒന്ന് പറഞ്ഞേ. പരിജ്ഞാനം, ഉറക്കെ പറ, പരിജ്ഞാനം. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഉള്ളവന് ഉത്സാഹം ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടിയവന് നിഷ്ഫലനായി ഇരിക്കാൻ ഒക്കത്തില്ല. അവൻ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസം ചെല്ലും തോറും അവൻ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. എന്നാ കാര്യം എന്നറിയാമോ? അവനിൽ ഫലം ഉണ്ടാക്കിയത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ്. യേശുവിൽ ഞാൻ ആരാണെന്നുള്ള അറിവ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞു, യേശുവിൽ നിങ്ങൾ ആരാണെന്നുള്ള അറിവിൽ വളരും തോറും നിങ്ങൾ ഫലം കൊടുത്തുകൊണ്ടിരിക്കും, ഫലം കൊടുത്തുകൊണ്ടിരിക്കും, ഫലം കൊടുത്തുകൊണ്ടിരിക്കും. ഈ പരിജ്ഞാനത്തിലാണ് ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു പദമാണ് ഈ പരിജ്ഞാനം എന്ന് പറയുന്നത്. എത്രത്തോളം യേശുവിൽ ഞാൻ ആരാണെന്ന് അറിയുന്നോ അത്രത്തോളം പ്രായോഗിക മേഖലയുടെ മേൽ ഞാൻ ജയാളിയായി തുടങ്ങും. ഞാൻ ചില വാക്യങ്ങളുടെ ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. 17-ാമത്തെ വാക്യം, 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വേണമെങ്കിലും ഒന്ന് വായിച്ചു. 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം.
എന്നാൽ പ്രിയമുള്ളവരെ,
നിങ്ങൾ മുൻപുകൂട്ടി അറിഞ്ഞിരിക്കൊണ്ട്
അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി.
എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻപുകൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി
സ്വന്തം
സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ
സൂക്ഷിച്ചുകൊള്ളുവിൻ.
അധർമ്മികളുടെ വലയിൽ കുടുങ്ങി, ആ വാക്യത്തിന് അടിവരെ ഇടുക അവിടെ.
അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി,
അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി,
സൂക്ഷിച്ചുകൊള്ളുവിൻ.
എന്നിട്ടാ 18-ാം വാക്യത്തിൽ പറഞ്ഞ്
നമ്മുടെ ആ കൃപയിലും
നമ്മുടെ കർത്താവും രക്ഷിതാവുമായ
യേശുക്രിസ്തുവിന്റെ
പരിജ്ഞാനത്തിലും
വളരുവിൻ,
വളരുവിൻ. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുമ്പോഴാണ് 17-ാം വാക്യത്തിൽ പറഞ്ഞ കാര്യം എന്തൊക്കെയാ? പ്രിയമുള്ളവരെ, മുമ്പുകൂട്ടി അറിഞ്ഞിരിക്കുന്നത് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി
സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ.
അപ്പൊ അധർമ്മികളുടെ വലയിൽ കുടുങ്ങുന്നത് ആരാന്നറിയാമോ? സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകുന്ന ആരാന്നറിയോ? ഒറ്റ വാക്കിൽ ഇപ്പൊ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും. ആരാ?
ആരാ?
കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിവില്ലാത്തവർ, അല്ലെങ്കിൽ യേശുവിൽ ആരാണെന്നുള്ള അറിവ് കിട്ടാത്തവൻ സ്ഥിരതയില്ലാത്തവനാ. ഇന്നൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും, മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സ്ഥിരത, അസ്ഥിരമായ ഒന്നിനെ നിങ്ങൾ കണ്ടാലറിയാം അത് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും, പക്ഷെ സ്ഥിരമായത് അവിടെ തന്നെ ഇരിക്കും. എത്ര ഗതിഭേദത്താൽ അച്ഛേദനം വരികയില്ല. ഇത് തന്നെയാണ് യേശു ക്രിസ്തുവിൽ എനിക്ക് നിങ്ങൾക്കും സംഭവിക്കേണ്ടത്. നിങ്ങളും ഞാനും അസ്ഥിരരല്ല, സ്ഥിരതയുള്ളവരാണ്. വഞ്ചനയുടെ ആ വാക്ക് വേണമെങ്കിൽ പറഞ്ഞു, വഞ്ചനയിൽ കുടുങ്ങി, അതുകൊണ്ട് അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ
വഞ്ചനയിൽ കുടുങ്ങി.
നോക്കാം വാക്ക്, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി
സ്വന്തം സ്ഥിരത വിട്ട്
വീണു പോകാതിരിക്കുക. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാ സൂക്ഷിച്ചുകൊള്ളു. എന്താ ഇവിടുത്തെ സാഹചര്യം? അത് പറഞ്ഞാലേ കൂടുതൽ മനസ്സിലാക്കുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളിൽ വലിയ ദൈവകൃപയുടെ വ്യവസ്ഥകളും അതിൻ്റെ ആഴങ്ങളും തുറന്നിട്ടുണ്ട്. ആ തുറന്നിരിക്കുന്ന ലേഖനങ്ങളെ അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാതെ ചിലരതിനെ വ്യാഖ്യാനിച്ചപ്പോൾ വളരെ വികലമായ വ്യാഖ്യാന രീതികൾ അവിടെ ഉണ്ടായി. മേളത്തെ വാക്യങ്ങൾ ഒന്ന് വേണമെങ്കിൽ വേണമെന്ന് വായിച്ചു. 15-ാം വാക്യം വരെ ഒന്ന് വായിച്ചേ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച
ജ്ഞാനത്തിനൊത്തവണ്ണം
നിങ്ങൾക്കും ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന
സകല
ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ,
അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത്.
പത്രോസ് പൗലോസിന്റെ ലേഖനത്തെ പറ്റി പറഞ്ഞ കമന്റാണ്, അവയെ ഗ്രഹിപ്പാൻ
പ്രയാസമുള്ളത്
പ്രയാസമുള്ളത് ചിലതുണ്ട്.
അറിവില്ലാത്തവരും
അറിവില്ലാത്തവരും
അസ്ഥിരന്മാരുമായവർ
അസ്ഥിരന്മാരുമായവർ
ശേഷം തിരുവെഴുത്തുകളെ പോലെ
ശേഷം തിരുവെഴുത്തുകളെ പോലെ
അതും തങ്ങളുടെ
അപ്പൊ പൗലോസിന്റെ ലേഖനത്തിന്റെ പ്രശ്നത്തെ മാത്രമല്ല ശേഷം തിരുവെഴുത്തുകളെ മറിക്കുന്ന പോലെ തന്നെ അവര് തങ്ങളെ തന്നെ
അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു.
തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. അപ്പൊ പത്രോസ് എന്ന് പറയുന്ന സഹോദരന് തനിക്ക് കിട്ടിയ ജ്ഞാനത്തിലും വിവേകത്തിലും ഒക്കെ ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ലേഖനങ്ങൾ പലതും നിങ്ങളും വായിച്ചിട്ടുണ്ടല്ലോ. ഈ ലേഖനങ്ങളെയും മറ്റ് തിരുവെഴുത്തുകളെയും കോട്ടിക്കളഞ്ഞ് നിങ്ങളെ അസ്ഥിരന്മാരും വഞ്ചനയിൽപ്പെടുത്തുവാനും ചിലർ ശ്രമിക്കുന്നുണ്ട്. ഈ ശ്രമത്തെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പരിജ്ഞാനത്തിൽ നിങ്ങൾ ഇതിനെ എതിർക്കണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവർ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത ഒരു യേശുവിനെയും ഞങ്ങൾ പറയാത്ത ഒരു സുവിശേഷത്തെയും നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ആണോ എന്ന് പറഞ്ഞ് വളഞ്ഞു കൊടുക്കാതെ നോ 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 ദിസ് ഇസ് റോങ്, എനിക്കറിയാം എന്താണെന്ന്, യേശുവിൽ ഞാൻ ആരാണെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് അതിനെ ഡിഫെൻഡ് ചെയ്താൽ ഹല്ലേലൂയ നിങ്ങളിൽ അവൻ്റെ കൃപ വർദ്ധിച്ചു വരുവാനിടയാകും. കരങ്ങളെ എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്? ഇന്ന് സിദ്ധാന്തപരമായ ഒരു ജ്ഞാനം നിങ്ങൾക്കും എനിക്കും സമ്പാദിക്കുക എന്ന് പറയുന്നതിൻ്റെ അകത്ത് വലിയ അർത്ഥങ്ങൾ ഉണ്ടായേക്കാം ഒരു പക്ഷേ. പക്ഷേ ആ സിദ്ധാന്തപരമായ ജ്ഞാനം ഒരിക്കലും എൻ്റെ ഒരു വിടുതലിന് എൻ്റെ ഒരു അത്ഭുതത്തിന് ഉതകുന്നതല്ല. സിദ്ധാന്തം എപ്പോഴും സിദ്ധാന്തങ്ങളാണ്. ഹല്ലേലൂയ. എന്തെല്ലാം സിദ്ധാന്തങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കിയോ, ആ തിയറി എപ്പോഴും തിയറിയാണ്. പക്ഷെ പ്രാക്ടിക്കൽ ചെയ്തവൻ അറിയാം എന്താ പ്രാക്ടിക്കൽ എന്ന്, പ്രായോഗികതയിൽ അതിനെ മനസ്സിലാക്കുന്നവൻ അറിയാം എന്താ പ്രായോഗികത എന്ന്. എപ്പോഴും എവിടെയാ വെല്ലുവിളി എന്നറിയാമോ? വെല്ലുവിളി എപ്പോഴും സാത്താൻ ഉയർത്തുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള തിയറിക്ക് നേരെയല്ല. കാരണം തിയറിയോടവൻ ഒരു പിണക്കവും ഇല്ല, ഒരു കാലത്തും തിയറിയോടവൻ പിണങ്ങിയിട്ടില്ല. എപ്പോഴും നിങ്ങൾക്ക് അതിനകത്തുള്ള പ്രായോഗിക അറിവിനെതിരെയാണ് വെല്ലുവിളി ഉയർത്തുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകും. വചനം തിയറിറ്റിക്കലായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരുന്നു. ഓക്കെ, ഈ വചനത്തോട് ഒരു എതിർപ്പും ഇല്ല, ഈ വചനം അങ്ങനെ തന്നെയാണ്, തിയറി ആയിരിക്കുന്നത്രയും കാലം ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളതിനെ പ്രായോഗികമൊന്നാക്കി നോക്കിക്കേ, നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ നോക്കി നിങ്ങൾ അധരം കൊണ്ടൊന്ന് പറഞ്ഞ് എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായിട്ട് തീർത്തു തന്നിരിക്കുന്ന വചനം എഴുതി വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അതിനെ ഒന്ന് പ്രായോഗികമാക്കി നോക്കിക്കേ, അപ്പം മനസ്സിലാകും ഇതിനകത്തുള്ള വെല്ലുവിളി എന്നാന്ന്. പക്ഷേ ഈ വെല്ലുവിളിയുടെ നടുവിൽ പിടിച്ചു നിന്ന് ഇല്ല, ഇന്ന് ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചേക്കാം, നാളെ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചേക്കാം, അടുത്ത 4 മാസം ഞാൻ ബുദ്ധിമുട്ടിലായേക്കാം, പക്ഷേ അതിൻ്റെ അർത്ഥം ഈ വചനം തെറ്റാന്നല്ല, എനിക്കറിയാം എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനാ, എന്നെ നടത്താൻ വിശ്വസ്തനാ എന്നൊന്ന് അധരം തുറന്നൊന്ന് പറയാൻ തുടങ്ങിക്കേ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഒന്ന് വർദ്ധിക്കാൻ തുടങ്ങിക്കേ. ഈ ലേഖനത്തിൽ നിന്ന് തന്നെ ഒരു വാക്യം കൂടെ ഞാൻ എന്നെടുത്താൽ ഈ ആശയത്തെ എനിക്ക് ഒരുപക്ഷെ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചോളെ. 2 അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. യെസ്, കർത്താവും രക്ഷിതാവുമായ
യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ.
അപ്പൊ ഈ വിട്ടോടുക, വേർപെടുക, ഇതൊക്കെ നമ്മൾ സാധാരണ രീതി പറയുന്ന വാക്കുകളാണ്. ബ്രദറെ അങ്ങോട്ട് നോക്കരുത്, ബ്രദറെ ഇങ്ങോട്ട് തിരിയരുത്, ബ്രദറെ അങ്ങോട്ട് പോകരുത്. ഈ പോകരുത് എന്നുള്ള കാര്യം പോകുന്ന ബ്രദറിനും അറിയാം, അതാ വേറൊരു കാര്യം. ഹലോ, നോക്കരുത് എന്ന കാര്യം നോക്കരുത് എന്നുള്ള കാര്യം അറിയത്തില്ലേ? പക്ഷെ നമ്മുടെ പ്രശ്നം തന്നെ നോക്കി പോവുകയാണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. എന്നെ മദ്യപിക്കുന്നവനോട് ചോദിക്കുക, അവന് ആഗ്രഹമുണ്ട് മദ്യപാനം നിർത്താൻ, അല്ലെങ്കിൽ തല്ലുണ്ടാക്ക ക്ഷിത്രകോപിയോട് ചോദിക്കുക നീ എന്തിനാണ് ഇങ്ങനെ ക്ഷിത്രകോപിക്കുന്നത്, അവന് പോലും അറിയത്തില്ല അവൻ എന്തിനാണ് ക്ഷിത്രമായിട്ട് കോപിക്കുന്നതെന്ന്. അപ്പോൾ ക്ഷിത്രകോപം എന്ന വൈകാരികതയെ പിടിച്ചു കെട്ടാൻ ഉപദേശം ഞാൻ കുറേ നടത്തി, നീ ഇനി കോപിക്കല്ലേ കേട്ടോ, അവനും അറിയാം അവനും വേണം കോപിക്കരുത് എന്നുള്ളതിൻ്റെ 1.5 മണിക്കൂർ ക്ലാസ് എടുക്കാൻ തയ്യാറാണ്. ഈ ചിത്രകോപിയും കോപിക്കരുത് എന്നുള്ളതിൻ്റെ 1.5 മണിക്കൂർ ക്ലാസ് എടുത്ത് നിങ്ങളെ പ്രസരിപ്പിക്കാൻ അവനും തയ്യാറാണ്. പക്ഷെ പ്രായോഗികതയിൽ കോപം എന്ന വൈകാരികതയെ ഓവർകം ചെയ്യാൻ, അതിനെ നീന്തിക്കിടക്കാൻ, അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യുവാൻ കഴിയുന്നില്ല എന്നുള്ളത് വിഷയം. ഇവിടെയും ലോകത്തിൻ്റെ മോഹം, ഈ വാക്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വാക്യമാണ്. 2 അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം.
നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ,
പരിജ്ഞാനത്തിലാണ് ലോകത്തിന്റെ
മാലിന്യം വിട്ടോടിയവർ
അതിൽ
വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ.
ആദ്യത്തെ ഭാഗം ഒന്ന് എടുക്കുക, എന്നിട്ട് രണ്ടാമത്തെ നമുക്ക് എടുക്കാം. ആദ്യത്തെ ഭാഗം ഇതാണ്, കർത്താവിന്റെയും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിനാൽ ലോകത്തിന്റെ
മാലിന്യം വിട്ടോടിയവർ.
അപ്പം യേശുവിനെ കുറിച്ചുള്ള അറിവാണ് എന്നെ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. എന്റെ തീരുമാനങ്ങളല്ല, കാരണം യേശു വരുന്നതിന് മുമ്പും യേശു വന്ന ശേഷവും എനിക്ക് തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീരുമാനങ്ങളായി എന്നെ മാറ്റുന്നതെങ്കിൽ യേശുവിന്റെ ആവശ്യമില്ലായിരുന്നു, ഞാൻ കുറെ തീരുമാനങ്ങളൊക്കെ അങ്ങ് എടുത്താൽ മതിയായിരുന്നു. തീരുമാനങ്ങൾക്ക് എന്നെ മാറ്റാൻ കഴിയാത്ത തരത്തിൽ പാപം എന്നെ ബന്ധിച്ചു വെച്ചപ്പോഴാണ് തീരുമാനങ്ങൾക്കപ്പുറത്ത് ഒരു വ്യക്തി എൻ്റെ ഉള്ളിൽ തന്നിട്ട് പറഞ്ഞു, ഈ വ്യക്തിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ വിജയമാകാൻ പോകുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതാണ് ഈ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ. ആ വാക്യം ഒന്നോട് വായിച്ചു, ആ
രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ
ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. ഹല്ലേലൂയ. ലോകത്തിന്റെ മാലിന്യത്തെ ഞാൻ വിട്ടോടാൻ കാര്യം യേശുവിൽ ഞാൻ ആരാണെന്ന് അറിഞ്ഞപ്പോഴാണ്. എന്നോട് ചേർന്നൊന്ന് പറയാമോ, ലോകത്തിന്റെ മാലിന്യത്തെ, ലോകത്തിന്റെ എന്ന് പറയണ്ട, എല്ലാ മാലിന്യങ്ങളെയും ഞാൻ വിട്ടോടിയാൻ കാരണം യേശുവിൽ ഞാൻ ആരാണെന്ന് അറിഞ്ഞപ്പോഴാണ്. ഹല്ലേലൂയ. യേശുവിൽ നിങ്ങൾ ആരാണെന്ന് അറിയും തോറും, ഹല്ലേലൂയ, ആ അറിവിന് വിരോധമായിട്ടുള്ളതിനെ നിങ്ങൾ തന്നെ ഉടച്ചു കളയും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന ചിന്ത മനസ്സിലാകുന്നുണ്ട്? ഒന്നുകൂടെ ഒന്ന് കരമുയർത്തി ഒന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നന്ദി എന്ന് കർത്താവിന് പറഞ്ഞാട്ടെ. യേശുവേ നന്ദി എന്നൊന്ന് പറഞ്ഞേ. കർത്താവിന് ആരാധന എന്ന് അതരം കൊണ്ടൊന്ന് പറഞ്ഞേ. യേശുവിന് ആരാധന എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ ജീസസ്. ശ്രദ്ധിച്ച് കേൾക്കുക പ്രിയമുള്ളവരെ, എത്രത്തോളം ഞാൻ ആരാണെന്ന് അറിയും തോറും ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. ഇതൊരു പൊതു തത്വമാണ്, ബൈബിളിന്റെ തത്വം എന്നുള്ളതിലുപരി ഒരുപക്ഷെ ലോകത്തിന് ഈ തത്വം കൊടുത്ത് ബൈബിൾ അന്ന് പറയേണ്ടി വരും, അതായിരിക്കും ഒരുപക്ഷെ കറക്റ്റ്. ശ്രദ്ധിച്ച് കേൾക്കുക, എന്താണ് എന്നെ പലതിൽ നിന്നും ഒഴിപ്പിച്ചു നിർത്തുന്ന ഘടകം? ഞാൻ ആരാണ് എന്നുള്ള അറിവിൽ നിന്നാണ് എന്നെ പലതിൽ നിന്നും ഒഴിച്ചു നിർത്തുന്നത്. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് നിങ്ങളെയും എന്നെയും പോലെയോ പ്രതികരിക്കാറില്ല, കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം നിൽക്കുന്ന പൊസിഷൻ എന്നാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. പ്രണാബ് മുഖർജി, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന മനുഷ്യൻ, രാഷ്ട്രപിതാവ് വന്നിട്ട് നിങ്ങൾക്കും എനിക്കും അനുകൂലമായി നിങ്ങളും ഞാനും പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കത്തില്ല, കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ആരാണെന്ന്. ആ അറിവിലാണ് അദ്ദേഹം ആ ലൈഫ് സ്റ്റൈൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഇതുപോലെ തന്നെയാണ് യേശുക്രിസ്തുവിൽ ഞാൻ ആരാണെന്നുള്ള അറിവിലാണ് ഞാൻ പലതിനെയും വിട്ടോടാൻ തുടങ്ങുന്നത്. ആ അറിവാണ് എന്നെ പലതിൽ നിന്നും ഒഴിച്ചു നിർത്തുന്നത്. ഇതാ കൊളോസ് ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ പറയുന്നത്, ഹല്ലേലൂയ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയും, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുകയാണ്. അവിടെ പൗലോസ് പറയുക, ഞങ്ങൾ ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുന്നു, ഏത് മനുഷ്യനെ, എന്തിനാ? ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ. തികവ് എവിടെയുള്ളൂ? ക്രിസ്തുവിലേ ഉള്ളൂ. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, തികവ് ക്രിസ്തുവിലേ ഉള്ളൂ. എത്രത്തോളം യേശുവിനെ അറിയുന്നു അത്രത്തോളം ഞാൻ എന്നെ അറിയും, യേശുവിലുള്ള എന്നെ അറിയും. എൻ്റെ പ്രതികരണ ശൈലികൾ പോലും മാറിപ്പോകും. എങ്ങനെയാണെന്നറിയാമോ? കർത്താവിൽ ഞാൻ ആരാന്നറിയുമ്പം. ഹല്ലേലൂയ. യേശുവിലുള്ള എനിക്കങ്ങനെ പ്രതികരിക്കാൻ വയ്യ. ആ സംസാരം എനിക്ക് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ, പക്ഷേ ഇപ്പം പറ്റില്ല, കാരണം ഞാനിപ്പോൾ കർത്താവിലാ. ഇങ്ങനെ പറഞ്ഞ് നിങ്ങളും ഞാനും എന്നെയും നിങ്ങളെയും മാറ്റാൻ തുടങ്ങിയെങ്കിൽ ഓർത്തോ, നിങ്ങളിൽ കർത്താവിൻ്റെ പരിജ്ഞാനം വർദ്ധിച്ചു വന്നോണ്ടിരിക്കയാ. കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഇത് തിയറിയല്ല, ഇത് പ്രായോഗികതയാണ്. ഹല്ലേലൂയ. സകലത്തിന് എനിക്ക് കർത്തവ്യമുണ്ട്, പക്ഷെ സകലം എനിക്ക് പ്രയോജനമുള്ളതല്ല. ആരും എന്നെ ഒന്നിൽ നിന്നും വിലക്കുന്നില്ല, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ ആരും ഒന്നിലും വിലക്കുന്നില്ല, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്. ആരും എന്നെ പിടിച്ചു നിർത്തുന്നില്ല, അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് വരരുതെന്ന് എന്നോട് പറയാൻ ആരുമില്ല, പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ആരും വകവെക്കത്തില്ല. അങ്ങനെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെങ്കിൽ പോലും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാസ്തവമായ പരിജ്ഞാനം അകത്തോട്ട് വന്നതുണ്ടല്ലോ, ഈ പരിജ്ഞാനം നിങ്ങളെ ഇന്ദ്രിയ ജീവിതത്തിലേക്ക് നയിക്കും. ഈ പരിജ്ഞാനം നിങ്ങളെ സഹോദര പ്രീതിയിലേക്ക് നയിക്കും. ഈ പരിജ്ഞാനം വിദ്വേഷമുള്ളവനെ പോലും പോയി സ്നേഹിക്കാൻ നിങ്ങളെ പിടിച്ചോണ്ട് പോകും. ഹല്ലേലൂയ. കർത്താവിന്റെ പരിജ്ഞാനം നിങ്ങളെ നിർബന്ധിക്കാൻ തുടങ്ങും. യേശുവിനെ കുറിച്ചുള്ള അറിവ് നിങ്ങളെ പിടിച്ചു വെക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം, എനിക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുകയില്ല, പക്ഷെ കർത്താവിനെ അറിയുമുണ്ടല്ലോ. നിങ്ങൾ പോലും അറിയാതെ ക്ഷമിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ നിങ്ങൾ പോവുകയും ചെയ്യും, ചോറ് ഒരുമിച്ച് കഴിക്കുകയും ചെയ്യും, വെള്ളം ഒരുമിച്ച് കുടിക്കുകയും ചെയ്യും. എന്നാ കാര്യം എന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നിങ്ങളുടെ അകത്ത് വന്നാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. നിങ്ങൾ അറിഞ്ഞ യേശു നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. എത്ര പേര് ഈ ക്രിസ്തീയ ജീവിതം ആസ്വദിക്കുന്നുണ്ട്? കരങ്ങളെ ഒന്ന് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, യേശുവേ,
യേശുവേ,
എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? ടെലിവിഷനിലൂടെ ഇന്ന് ലോകരാജ്യങ്ങളെ കേൾക്കുന്നവരെ, എൻ്റെ കൂടെ ഈ വചനം വെച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. പൗലോസ് പറയുന്ന ആ ഒരു ആഗ്രഹത്തിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് വരാം. എന്താണ് ആഗ്രഹം? കർത്താവായ യേശു ക്രിസ്തുവിനെ, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എനിക്കൊന്ന് അറിയണം. വേറൊന്നും എനിക്കറിയണ്ട. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്ന പോലെ ഇന്ന് നമുക്കൊന്ന് വാസ്തവമായി യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കാം. പാലായിൽ നിന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ഈ സമയത്ത് ടെലിവിഷനിലൂടെയും ലോകരാജ്യങ്ങൾ ഇന്റർനെറ്റിലൂടെയും ശുശ്രൂഷ വീക്ഷിക്കുന്നവരെ, നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾ വാഹനത്തിലാണ് കേൾക്കുന്നെങ്കിൽ ദയവായി വാഹനം പാർക്ക് ചെയ്താട്ട് നാം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. സർവശക്തനായ യേശുവേ, ഈ മക്കൾക്ക് വേണ്ടി ഈ സമയത്ത് തന്നെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇതാകുന്നു, തോറ്റവരെന്നെ കേൾക്കുന്നുണ്ട്, പരിജ്ഞാനത്തിൽ വീഴ്ച വന്നവരെന്നെ കേൾക്കുന്നുണ്ട്, ജയ ജീവിതം കൊതിച്ചിട്ട് പറ്റാത്തവരെന്നെ കേൾക്കുന്നുണ്ട്. രണ്ട് കരവും ഉയർത്തി ഞങ്ങൾ ഞങ്ങളുടെ പരാജയത്തെ തുറന്ന് സമ്മതിക്കുന്നു. ഇന്ന് രാവിലെ യേശുവേ, അങ്ങയുടെ മഹത്വമുള്ള സാന്നിധ്യത്തിൻ്റെ വലിപ്പത്തെ ഞങ്ങളിതിൻ്റെ നടുവിലേക്ക് സ്വീകരിക്കുന്നു. സർവവ്യാപിയെ, സർവശക്തനെ, സഹോദര പ്രീതി ഞങ്ങളിൽ ഉളവാകും. ഓ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞാട്ടെ, യേശുവേ, എല്ലാ മക്കളും വിളിച്ച യേശുവേ, എൻ്റെ കർത്താവേ, ഹല്ലേലൂയ, യേശുവേ, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അങ്ങയെക്കുറിച്ചുള്ള അറിവിൽ ഞാൻ വളരും തോറും. ഓ, എല്ലാവരും പറഞ്ഞു, ഞാൻ വളരും തോറും. എത്രത്തോളം ഞാൻ വളരുന്ന അത്രത്തോളം ആള് മാറിയവരെ പോലെ എന്നെ മാറ്റിമറിക്കുന്ന ആ ദൈവകൃപയെ ഞാൻ അനുഭവിക്കുന്നു. യേശുവേ ആരാധന, കരമുയർത്തി യേശുവേ ആരാധന. കർത്താവേ, ഇന്ന് പ്രത്യേകിച്ച് കർത്താവ് ഈ സമയത്ത് ഇന്ദ്രിയ ജയത്തിന് വേണ്ടി കൊതിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ബ്രദറെ ഈ സിന്നിനെ, പാപത്തെ ഒന്ന് ഓവർകം ചെയ്യുന്നത്? ഞാൻ രഹസ്യ പാപത്തിൻ്റെ വീഴ്ചയിലാണ്. വാസ്തവത്തിൽ എനിക്ക് ജയാളി ആകണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ എന്ന് ഞാൻ ഈ വചനം കേൾക്കും പിന്നെ ഞാൻ പാപം ചെയ്തു പോകും. ബ്രദർ, ഞാൻ ഈ പറയുന്ന വചനവും ശ്രദ്ധിച്ച് കേൾക്കുക. കർത്താവായ യേശുവിൽ നിങ്ങൾ ആരാണെന്നുള്ള അറിവിൽ ഒന്ന് വളരുവാൻ ശ്രമിച്ചേ. നിങ്ങളുടെ ഐഡൻറ്റിറ്റി യേശുവിൽ ഒന്ന് തിരിച്ചറിഞ്ഞേ. നിങ്ങൾ അറിയും തോറും നിങ്ങളിരിക്കുന്ന ക്രിസ്തു എന്ന ദൈവ മനുഷ്യൻ പുറത്തു വരും. കർത്താവേ, തോറ്റവരെന്നെ കേൾക്കുന്നുണ്ട്, പരാജയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ട്, പരിഹാസത്തിൻ്റെ വക്കിൽ നിൽക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്, ഓ അടയ്ക്കപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് സർവശക്തനെ, അവിടുത്തെ വലിയ വിടുതലിൻ്റെ കരം ഈ സമയത്ത് എന്നെ കേൾക്കുന്ന മക്കളുടെ മേലേക്ക് വ്യാപരിച്ചിറങ്ങട്ടെ. ഒരു നാളും കൈവിടുകയില്ല എന്ന വചനത്തിന്റെ ഉറപ്പ് ഓരോ ശരീരങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. പരിജ്ഞാനത്തിൽ അവർ വർദ്ധിച്ചു വരുന്ന അനുസരിച്ച് അവരുടെ ജീവിത ശൈലികൾ മാറി മറിയട്ടെ. അവസ്ഥകൾ, അസ്ഥിരന്മാർ സ്ഥിരന്മാരാകട്ടെ. കുടുങ്ങിപ്പോയവർ കുടുക്ക് പൊട്ടിച്ച് പുറത്തു വരട്ടെ. ഉപദേശത്തിന്റെ ഓരോ കാറ്റിൽ അലഞ്ഞുഴലുന്ന ശിശുക്കളാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോള സകലത്തിൽ വളരുവാൻ അവിടുത്തെ കുറിച്ചുള്ള അറിവിനാൽ ഞങ്ങളെ നിറയ്ക്കുന്നതിന് നന്ദി. ഓരോ കുടുംബങ്ങളിലേക്കും ഈ അറിവ് ചെല്ലുമ്പോൾ തന്നെ, യേശുവിൽ ആരാണെന്നുള്ള അറിവ് ചെല്ലുമ്പോൾ തന്നെ സൗഖ്യവും നിത്യ ജീവനും വ്യാപരിച്ചിറങ്ങട്ടെ. അതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ അടിച്ചുകൊണ്ട് ഒരാഘോഷമാക്കി തീർത്താട്ടെ. വിശ്വസിക്കുക, ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ എത്രത്തോ ചേച്ചി സൗഖ്യമാണെന്ന് അവരെ വിളിച്ചേ. അതിനെപ്പുറത്ത് ആ മകള് സൗഖ്യമാകുന്നു. അവിടെ നിന്നാ മതി, ഒന്ന് ഐഡന്റിഫൈ ചെയ്താ മതി ആളെ. ചേച്ചി ഇങ്ങോട്ട് നോക്കിക്കേ. ചേച്ചി, വലിയ സൗഖ്യം നിങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എന്റെ അടുക്കലേക്ക് ഒന്ന് വരാമെങ്കിൽ ഓടിപ്പോരെ. ഇതാകുന്നു ആ മിനിറ്റ്. ഓ ജീസസ്, എവിടെയാ മഴയുള്ളത്? ഉണ്ട്. എത്ര വർഷമായി പ്രത്യക്ഷപ്പെട്ടിട്ട്? എത്ര വർഷമായി? 3 വർഷമായി അത് കാണുന്നുണ്ട്. ഇപ്പോൾ യേശുവിന്റെ കരം വന്നതിനെ എടുത്തു മാറ്റാൻ പോകുകയാണ്. ചേച്ചി അതിനെ തൊട്ടോണേ, ഇങ്ങോട്ട് കയറി നിന്ന് വേണമെങ്കിൽ. യേശു എടുത്തു മാറ്റുന്ന നിങ്ങളെല്ലാവരും ഒന്ന് കാണണമേ. അത് പിടിച്ചോണം, തൊട്ടോണേ. കാൽവരി ക്രൂശിലെ കഷ്ടാനുഭവമേ, ഞങ്ങളതിനെ ധ്യാനിക്കുന്നു. ഞങ്ങൾ ഓഫ്, ഈ മകളുടെ ശരീരത്തിൽ നിന്ന് ഒരു ബാധ ഒഴിയുന്നുണ്ട്, ഒരു ബാധ ഒഴിയുന്നുണ്ട്, ഒരു ബാധ ഒഴിഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ കണ്ടോണം, ഒരു ബാധ ഒഴിഞ്ഞു വീഴുകയാണ്. ഇറങ്ങിപ്പോ, 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 യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോ. യേശു അതിനെ എടുത്തു മാറ്റുന്നു, യേശു അതിനെ എടുത്തു മാറ്റുന്നു, യേശു അതിനെ എടുത്തു മാറ്റുന്നു. ഇറങ്ങിപ്പോ. സംഭവിച്ചു കഴിഞ്ഞത് കൊണ്ട് കരമടിച്ചൊന്ന് മാത്രം. ചേച്ചി ഒന്ന് തപ്പിക്കേ.
ഇല്ല ഇല്ല,
ശരിക്കും നോക്കേ.
ഇല്ല ഇല്ല,
നല്ലതായിട്ട് നോക്കേ.
ഇല്ല ഇല്ല,
കരങ്ങളെ അടിച്ചുകൊണ്ട് ഓടി വരിക മകളെ. നിന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് യേശു പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുകയാണ്. ഓടി വരിക, കർത്താവിന്റെ കരം നിന്നെ തൊടുകയാണ്. അത്ഭുതകരമായി യേശു നിന്നെ വിടുവിക്കുകയാണ്. കർത്താവേ, യേശുവേ, ഇങ്ങോട്ട് നോക്കിക്കേ. എന്താ പേര്?
സ്റ്റെനി.
സ്റ്റെനി, ഈ റൈറ്റ് സൈഡിലെ കൈയുടെ താഴെ, ഈ സ്പോട്ടില്ല, ഈ സ്പോട്ടില്ല, ഞാൻ ഈ തൊടുന്ന സ്പോട്ട് കാണുന്നുണ്ടോ സ്റ്റെനി? റൈറ്റ് സൈഡിലെ കക്ഷത്തിന് താഴെ, ഈ സ്പോട്ടില്ല, ഇവിടെ ഈ സീറോ ബൾബ് ഇല്ലേ, സീറോ ബൾബ്, സീറോ ബൾബ് കണ്ടിട്ടുണ്ട്, വെട്ടം, മങ്ങിയ വെട്ടമുള്ള സീറോ ബൾബ്, സീറോ ബൾബിന്റെ വലിപ്പത്തിൽ പുറത്തേക്ക് തള്ളി നീക്കിയ, പ്രൊജക്ട് ചെയ്ത് നീക്കിയ, ശരിയാണോ ഞാൻ ഈ പറയുന്നേ? ഷുവർ. ഈ സമയത്ത് സ്റ്റെനി എന്നോട് പറഞ്ഞിട്ടാണോ ഞാൻ അത് അറിഞ്ഞേ? സ്റ്റെനി അതിലോട് കൈവച്ചോ. യേശുവേ, നല്ലൊരു ഒന്ന് വിളിച്ചേ. നിങ്ങൾ പ്രിയമുള്ളവരെ, ഓഫ്, ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞു. ഒന്ന് ഒന്നുകൂടെ ഒന്ന് പൊക്കി പിടിച്ചേ, അതിനെ ഒന്നുകൂടെ ഒന്ന് ഉയർത്തിക്കേ. ഒരു വലിയ ശാപം അവളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടുന്നേ, ഒരു വലിയ ശാപം അവളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടുന്നേ. ഭയങ്കര ദൈവമഹത്വം ആ ശരീരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെനി എഴുന്നേറ്റോ, ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. ഓഫ്, ഭയങ്കര ദൈവശക്തി അവളുടെ മേലെ
അടിച്ചോണ്ടിരിക്കും.
പരിപൂർണ ഓപ്പറേഷൻ നടക്കുക, അക്ഷരാർത്ഥത്തിൽ സർജറി നടക്കുക. നിങ്ങൾ കണ്ടോണം, അക്ഷരാർത്ഥത്തിൽ ഡിവൈൻ സർജറി ഈ മകളുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങോട്ട് ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചോണം, ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ പോവാ. ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് മുഴ മാറാൻ വേണ്ടിയല്ല, അത് ഓൾറെഡി പോയി കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇവളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ്. മരണം മുമ്പിൽ കാണുന്ന ഒരു ജീവിതമാണിതെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്നു. എന്നിട്ട് യേശു പറയുന്ന ആ മരണദൂതൻ ഈ സമയത്ത് ഓടിപ്പോകുന്നു. ഓ, കർത്താവിന്റെ ശക്തി അവിടെ മേൽ അടിക്കുന്നു. ദൈവശക്തി നിറയട്ടെ, 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 നിറയട്ടെ. ആള് മാറിയവളെ പോലെ അവളാകട്ടെ, ആള് മാറിയവളെ പോലെ അവളാകട്ടെ. ആ ആ, ഇത് വലിയൊരു വിടുതലാ കേട്ടോ. ആ സ്റ്റെനിയെ കർത്താവ് വിടുവിച്ചോണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര വിടുതലാ അവൾക്ക് ലഭിച്ചോണ്ടിരിക്കുന്നത്. മുറുക്ക പിടിച്ചോണെ പിടിക്കുന്നവർ ഇപ്പൊ തെറിച്ചു പോകും. അത്തരത്തിലൊരു ദൈവശക്തി അടിക്കുന്നു. ടച്ച് ഓഫ് ജീസസ്, ആ നിറഞ്ഞു കവിയട്ടെ, നിറഞ്ഞു. അവള് പരിപൂർണമായിട്ട് സൗഖ്യമായി കഴിഞ്ഞതുകൊണ്ട് കരങ്ങളെ അടിച്ചുകൊണ്ടൊന്ന് സർവശക്തനായവനെ സ്തുതിക്കാം, സർവശക്തനായവനെ സ്തുതിക്കാം, സർവശക്തനായവനെ സ്തുതിക്കാം, സർവശക്തനായവനെ സ്തുതിക്കാം. ഓ, ഇത് സ്റ്റെനിയുടെ ദിവസമായിരുന്നു. യേശുനാഥൻ അവളെ പരിപൂർണമായിട്ട് വിടുവിക്കുന്നു. ചങ്കില ചോര ഊറ്റിക്കൊടുത്ത കർത്താവിന് അവളെ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത നാഥൻ അത്ഭുതകരമായി അവളെ സൗഖ്യമാക്കുന്നു. വലിയ വിടുതൽ ആ സ്റ്റെനിക്ക് കിട്ടിയിരിക്കുന്ന. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മാത്രം. സ്റ്റെനി, ഇന്ന് രാവിലെ ഇത് തൊട്ട് കണ്ടായിരുന്നോ? കണ്ടു,
കണ്ടായിരുന്നു,
കണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് തപ്പിക്കേ.
ഇല്ല ഇല്ല ഇല്ല,
ശരിക്കും നോക്കാഞ്ഞിട്ടാ ശ്രേണി
ഇല്ല
ചുമ്മാ പറ
ഇല്ല
നല്ലായിട്ട് നോക്കിയേ
ഇല്ല സാർ
കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിനെ ഈ കണ്ണാടി വെച്ച ഈ പുള്ളിക്കാരിയുടെ മേൽ കർത്താവിന്റെ ശക്തി അടിക്കുന്നുണ്ട്. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നീ പ്രാർത്ഥിച്ചു. നീ എന്ത് നീ രണ്ട് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ രണ്ട് കാര്യത്തിന് ഇപ്പോഴത്തെ ഓഹ് കർത്താവിന്റെ ശക്തി അവളുടെ മേലെ പുറപ്പെടുന്നു. പുറകെ നിൽക്കുന്ന ഒരുവളെ പിടിച്ചോണേ, മറിഞ്ഞു പോകും, തലയടിച്ച് വീഴരുത്. ഓഹ് അത് അഴിഞ്ഞളകുകയാ, പോണു, ഇറങ്ങിപ്പോവാ ശരീരത്തിൽ നിന്ന്, പരിപൂർണമായ വിടുതലിലേക്ക്. ഓഹ് ആ മകൾ നടത്തപ്പെടുന്നു, ഈ ഒക്കെട്ടുകൾ പൊട്ടുന്നു, അഴിഞ്ഞു പോവുക ആ ശരീരത്തിൽ നിന്ന്, അഴിഞ്ഞു പോവുക ആ ശരീരത്തിൽ നിന്ന്. തകർന്ന ഇവിടെ വന്നിരിക്കുന്നേ, ഉടഞ്ഞ ഇവിടെ വന്നിരിക്കുന്നേ, ഒറ്റപ്പെട്ട ഇവിടെ വന്നിരിക്കുന്നേ, ആരുമില്ലെന്ന് പറഞ്ഞ ഇവിടെ വന്നിരിക്കുന്നേ, പക്ഷെ കർത്താവ് നിനക്ക് സഹോദരനായി, അപ്പനായി, ഭർത്താവായി, പ്രിയപ്പെട്ടവനായി, ഓ മകനായി, ഓ കർത്താവിന്റെ വലിയ മഹത്വവളെ തൊടുന്നു, സ്പർശനം നടക്കുന്നു. പിടിച്ചോണം, പിടിച്ചോണം. ഓ ദൈവകൃപ, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് അവളുടെ മേൽ കർത്താവിന്റെ ശക്തി ഇറങ്ങി വരുന്നു. യേശുവേന്ന് വിളിക്കും. ഓഹ് മൂക്കിനകത്ത് ദശ വളർന്നിട്ട്, മൂക്കിനകത്ത് ദശ വളർന്നിട്ട് ശ്വാസം വിടാൻ പോലും കഴിയാത്ത തരത്തിൽ ബുദ്ധിമുട്ടുന്ന ആ ഈ സഹോദരി യേശു തൊടുന്നു. നിന്നെ നോക്കിയിട്ടത് പറയാൻ കർത്താവ് പറയുന്നു, ഇടത്തെ മൂക്കിൻ്റെ വലത്തെ മൂക്കിൻ്റെ ശ്വാസം പോകേണ്ടി, ഏറ് പോകേണ്ടി ആ സ്ഥലം മുഴുവൻ അടഞ്ഞു നിൽക്കുന്നതായിട്ട് കർത്താവിനെ കാണിക്കുന്നു. ഓടി വന്നേ, ഓടി വന്നേ, ഓടി വന്നേ. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? വലത്തെ സൈഡ്, ഈ സൈഡാണ് അടഞ്ഞിരിക്കുന്നത്. എത്ര നാളായി ഇത് അടഞ്ഞിട്ട്?
10 വർഷമാ.
കരം അങ്ങോട്ട് വെച്ചോ. ഇതിന് മുമ്പിലത്തെ സ്ഥിതി എന്നെ ഒന്ന് കാണിച്ച്, ഇതിലൂടെ ശ്വാസം വിടാനേ കഴിയുകയില്ല. യേശുവേ ഒന്ന് വിളിച്ചോ, ഒന്ന് വിളിച്ചോ, എല്ലാവരുടെ ഒന്ന് വിളിച്ചോ. കർത്താവേ, നിങ്ങൾ ആരും ചിന്തിക്കരുത്, സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച്, നിങ്ങൾ ആരും ചിന്തിക്കരുത് ഇതേതാണ്ട് ഈ ബ്രദറിനുള്ള സിദ്ധിയാ. നോ, അങ്ങനെ അല്ല, ബ്രദറിനുള്ള സിദ്ധി അല്ലിത്, ഇത് യേശു ചെയ്യുന്നതാണ്. യേശു ചെയ്തില്ലെങ്കിൽ ഈ ബ്രദറിന് ഇത് ചെയ്യാൻ ഒക്കത്തില്ല. ഹാലലൂയ. യേശു ചെയ്താലേ ഇതിവിടെ നടക്കുകയുള്ളൂ, അല്ലാതെ ഇത് സംഭവിക്കയില്ല. യേശു മാറി നിന്നാൽ പിന്നെ ഇങ്ങനെയൊന്നില്ല. യേശു കയറി നിന്നാൽ എന്തും നടക്കും, ഇതെന്നല്ല എന്തും നടക്കും. കർത്താവേ, ഓ ഇവരുടെ കുടുംബം മുഴുവൻ ഇന്ന് രക്ഷപ്പെടുവാ കേട്ടോ, ഇവരുടെ കുടുംബം രക്ഷപ്പെടുക. തലയിലേക്ക് കൈവച്ചോ മകളെ, നിന്റെ കൈയെടുത്ത് തലയിലേക്ക് വെച്ചോ. യേശുവേ അങ്ങ് വിളിച്ചോ, നീ ഉള്ളു തുറന്നൊരു വിളി അങ്ങ് വിളിച്ചോ. ഓ ഇവരുടെ വീട് രക്ഷപ്പെടുക, ഇവരുടെ വീട് രക്ഷപ്പെടുക, ഇവരുടെ വീട് മുഴുവൻ രക്ഷപ്പെടുക. കുടുംബത്തിലേക്ക് കർത്താവിന്റെ കരം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. വിളിച്ചോ, ഉറക്ക വിളിച്ചോ, ഉറക്ക വിളിച്ചോ. ശാപങ്ങൾ പൊട്ടട്ടെ, പൊട്ടട്ടെ, പൊട്ടി വീഴട്ടെ, പൊട്ടിത്തകരട്ടെ, പൊട്ടിത്തകരട്ടെ, പൊട്ടിത്തകർന്ന് നിഷ്ഫലമാകട്ടെ. ശാപക്കെട്ടുകൾ പൊട്ടിത്തളർന്ന് നിഷ്ഫലമായി പോകട്ടെ. നിനക്കെതിരെയുള്ള ഒരായുധവും ഫലിക്കയില്ല, ഒരായുധവും ഫലിക്കയില്ല. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അതിമഹത്തായ മഹത്വം വ്യാപരിക്കട്ടെ. കഴിഞ്ഞു മോനെ, ഇതാ മറ്റേത് അടച്ചു പിടിച്ചിട്ട് ഇതിലേക്ക് വിടാൻ പറ്റാത്തടത്തോടെ ഒന്ന് വിട്ടേ, അടച്ചു പിടിച്ച് വിട്ടേ. കരങ്ങളെ അടിച്ചുകൊണ്ട് 10 വർഷത്തിന് ശേഷം, 10 വർഷത്തിന് ശേഷം ഇതാ ആ മൂക്കിലൂടെ ശ്വാസം വിടുന്നു. ഞാൻ കേക്കട്ടെ, മറ്റേത് അടച്ചു പിടിക്കേ. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിനെ സന്തോഷത്തോടെ പോയാണ്. ഓ ഹല്ലേലൂയ.